നമുക്കിഷ്ടമില്ലാത്തത് എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്തെന്നാൽ നമ്മുടെ പെട്ടെന്നുള്ള പ്രതികരണം ദേഷ്യത്താൽ തർക്കിക്കുക, ശബ്ദമുയർത്തി സംസാരിക്കുക എന്നിവയാണല്ലേ. പലപ്പോഴും ഈ പറഞ്ഞതുപോലുള്ള പ്രതികരണങ്ങൾ കൊണ്ട് സംഗതികളെ കൂടുതൽ വഷളാക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ എല്ലാം കഴിയുമ്പോൾ, ചൂടാറിക്കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നത് അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു, അങ്ങനെ പ്രതികരിക്കേണ്ടിയില്ലായിരുന്നു എന്ന്. മറ്റുള്ളവരുടെ കോപത്തെ ശമിപ്പിച്ച് സമാധാനം അന്വേഷിച്ച് ശാന്തമായി സംസാരിക്കുന്നുവെങ്കിൽ അതല്ലേ ഏറ്റവും നല്ല പ്രതികരണം? ഇത് കേൾക്കുമ്പോൾ ചിലരുടെ പ്രതികരണം എനിക്കിപ്പോൾ തന്നെ കാണാം. പറയുന്നവർക്ക് അങ്ങനെ പറഞ്ഞാൽ മതി, ദേഷ്യം വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന്. സുഹൃത്തെ, ആ കാര്യം തന്നെയാണ് ഇന്നത്തെ ഈ പഠനത്തിലൂടെ നമുക്ക് ചിന്തിക്കുവാനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ശലോമോൻ ഇതേക്കുറിച്ച് പറയുന്നത് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാലും. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായമാണല്ലോ ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. 15-ാം അധ്യായത്തിൽ നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസവും അതോടൊപ്പം നാവിൻ്റെ ജോലിയും ഹൃദയത്തിൻ്റെ ജോലിയും ആകുന്നു നാം കാണുന്നത്. ഒന്നാമതായി 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നത്, മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. എത്ര വാസ്തവമില്ലേ. ഈ വാക്യം വായിക്കുമ്പോൾ താങ്കളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് അബീഗയിലും നാബാലും ആണെന്ന് എനിക്കുറപ്പുണ്ട്. എൻ്റെ മനസ്സിലങ്ങനെയാണ്. അവർക്ക് ചേരുന്ന അനേകം വാക്കുകൾ നാം ഇതിനോടകം കാണുകയുണ്ടായി. അബീഗയിൽ സുന്ദരിയായ സാമർഥ്യമുള്ള ഒരു ഭാര്യയായിരുന്നു. അവളുടെ ഭർത്താവായിരുന്ന നാബാൽ ഭോഷനായ ഒരു മനുഷ്യനായിരുന്നെങ്കിലും ധനവാനായിരുന്നു. അബീഗയിൽ ഒരു സുന്ദരി, നാബാൽ വാസ്തവത്തിലൊരു മൃഗം. ദാവീദിൻ്റെ ആളുകൾ നാബാലിൻ്റെ അടുക്കൽ ഭക്ഷണത്തിനായി വന്നത് അബീഗയിൽ അറിഞ്ഞിരുന്നില്ല. പിന്നീട് അവളതറിഞ്ഞപ്പോൾ അവൾ മനസ്സിലാക്കിയത് നാബാൽ ദാവീദിൻ്റെ ആളുകളെ അധിക്ഷേപിച്ചു എന്നാണ്. ദാവീദ് നാബാലിൻ്റെ ആട്ടിൻകൂട്ടങ്ങളെ കാത്ത് പാലിച്ചിരുന്നതാണ്. മരുഭൂമിയിൽ ദാവീദ് ഒളിച്ചിരുന്ന കാലത്ത് നാബാലിൻ്റെ ഇടയന്മാരോട് സൗഹാർദ്ദമായി ഇടപെടുകയും നാബാലിൻ്റെ ആടുകളെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു എന്ന് ദാവീദ് തന്നെ പറയുന്നു. ദാവീദ് ചെയ്ത ഉപകാരത്തിന് നാബാൽ കാണിച്ചത് നന്ദികേടായിപ്പോയി എന്ന് അബീഗയിൽ മനസ്സിലാക്കിയപ്പോൾ അവൾ വളരെയേറെ ഭക്ഷണ സാധനങ്ങളും ശേഖരിച്ച് പെട്ടെന്ന് ദാവീദിനെ എതിരേറ്റിയിരുന്നു. അങ്ങനെ അവൾ ചെന്ന് അവൻ്റെ മുൻപിൽ സാഷ്ടാംഗം വീണു. ദാവീദാണ് വരുവാനുള്ള രാജാവ് എന്ന കാര്യം അവൾ അംഗീകരിക്കുകയും വളരെ മാന്യമായി അവനോട് സംസാരിക്കുകയും ചെയ്തതായി നാം കാണുന്നു. അവൾ ഒരു മൃദുവായ ഉത്തരം നൽകി. അത് ദാവീദിൻ്റെ ക്രോധത്തെ ശമിപ്പിച്ചു. അതേസമയം കഠിന വാക്ക് കോപത്തെ ജ്വലിപ്പിക്കുകയാണ് ചെയ്തത്. നാബാലിൻ്റെ വാക്കുകൾ കഠിന വാക്കുകളായിരുന്നുവല്ലോ. എത്ര നല്ല ഒരു ഗുണദോഷമാണ് ഈ വാക്യത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ദൈവവചനത്തിലൂടെ മുൻപോട്ട് പോകുമ്പോൾ താങ്കൾ ഈ വാക്യത്തിന് ചേരുന്ന അനേകം ഉദാഹരണങ്ങൾ കാണുന്നതാണ്. പരീശന്മാരെ ശാസിക്കുമ്പോൾ കർത്താവ് ഉപയോഗിച്ച ഭാഷ തിരുവചനത്തിലെ വാക്കുകളിൽ വെച്ച് ഏറ്റവും കഠിനമായതാകുന്നു എന്ന് വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ കർത്താവ് അതുപയോഗിച്ചത് തെറ്റായിട്ടായിരുന്നു എന്നല്ല, അവനത് ചെയ്യേണ്ടതുപോലെ തന്നെ ചെയ്തു. എന്നാൽ ദൈവകൃപ ആവശ്യമായിരുന്നവരോട് അവൻ എത്ര കരുണയോടെയാണ് സംസാരിച്ചത് എന്ന് ശ്രദ്ധിച്ചാലും. വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് കർത്താവ് പറഞ്ഞത്, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, പോകുക, ഇനിമേൽ പാപം ചെയ്യരുത് എന്നത്രേ. അങ്ങനെ ഒരു വ്യക്തിയോട് പറയുവാൻ കൊള്ളാകുന്ന എത്ര കരുണാർദ്രമായ വാക്കുകളാണ് കർത്താവ് ഉപയോഗിച്ചത്. അങ്ങനെ തിരുവചനത്തിൽ ഇതിൻ്റെ ഉദാഹരണങ്ങൾ വീണ്ടും വീണ്ടും നാം കാണുന്നു. കരുണയോടുകൂടിയ മൃദുവായ ഉത്തരത്തിനൊരു സമയമുണ്ട്. ഉത്തരം അല്പം കഠിനമായ വാക്കുകളാൽ നൽകേണ്ട സമയവുമുണ്ട്. പലപ്പോഴും നാം ചാടിക്കയറി കോപത്തോടെ സംസാരിക്കുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നതില്ലേ. എന്നാൽ ശാന്തമായി ക്ഷമയോടെ സംസാരിക്കുമെങ്കിൽ കാര്യങ്ങളും ഭംഗിയായി മുൻപോട്ട് പോകുന്നത് കാണാവുന്നതാണ്. ആരോടെങ്കിലും ദേഷ്യത്തോടെ സംസാരിക്കാൻ തോന്നുമ്പോൾ താങ്കൾ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക. ദേഷ്യം ഒരു കാരണവശാലും ഗുണം ചെയ്യില്ല. കഠിനവാക്ക് മറ്റുള്ളവരുടെ കോപത്തെ ജ്വലിപ്പിക്കുക മാത്രമേയുള്ളൂ. 2-ാം വാക്യത്തിൽ നാം കാണുന്നു, ജ്ഞാനിയുടെ നാവ് പരിജ്ഞാനം പ്രസ്താവിക്കുന്നു, മൂഢന്മാരുടെ വായോ ഭോഷത്വം പൊഴിക്കുന്നു. വീണ്ടും നാവിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നേരത്തെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്, തിരുവചനത്തിൽ മദ്യപാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതിലും അധികം പ്രാവശ്യം നാവിനെ ദുർവിനിയോഗം ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നുകൊണ്ട് മദ്യം ഉപയോഗിക്കാം എന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. അത് ഉപയോഗിക്കുന്നത് ശരിയാകുന്നു എന്ന് ഞാൻ സമർത്ഥിക്കുന്നില്ല. അത് ഏതൊരു സമൂഹത്തിൻ്റെയും ശാപമാണ്, ഏതൊരു കുടുംബത്തിൻ്റെയും നാശമാണ്. തിരുവചനം മദ്യപാനത്തെ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ നാവിനെ ദുരുപയോഗം ചെയ്യുന്നത് തിരുവചനം കൂടുതൽ നിശിതമായി കുറ്റപ്പെടുത്തുന്നു. താങ്കൾ വാസ്തവത്തിൽ ആരാകുന്നു എന്നുള്ളത് ലോകത്തോട് ആ ചെറിയ നാവ് പറഞ്ഞുകൊള്ളും. അപകടകാരിയായ ചെറിയ അവയവം എന്നാണ് അതിനെ വിളിച്ചിരിക്കുന്നത്. ഏതൊരു വ്യക്തിയെയും നശിപ്പിക്കുവാൻ ശക്തമായ അവയവം. നാം ഇതിനെ എത്ര സൂക്ഷിക്കേണ്ടതുണ്ട്. നാവിനെ നിയന്ത്രിക്കുന്നവൻ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവനാകുന്നു എന്നാണ് ചൊല്ല്. മൂന്നാം വാക്യത്തിൽ നാം കാണുന്നത് യഹോവയുടെ കണ്ണ് എല്ലായിടവുമുണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. താങ്കൾ വലതുവശത്തേക്കും ഇടതുവശത്തേക്കും നോക്കിയിട്ട് ആരും താങ്കളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ ദൈവം താങ്കളെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ദൈവം താങ്കളെ കാണുന്നു, അകവും പുറവും ഒരുപോലെ കാണുന്നു, താങ്കളുടെ ചിന്തകൾ പോലും അവൻ വ്യക്തമായി അറിയുന്നു. ഈ അറിവ്, അതെ, അവൻ നമ്മെ കാണുന്നു എന്നുള്ള അറിവ് തീർച്ചയായും നമ്മെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കേണ്ടതാണ്. അത് വിശ്വസ്തതയിലേക്ക് നമ്മെ നടത്തേണ്ടതാണ്. മോശ ചെയ്തത് ഓർക്കുന്നില്ലേ? ഒരു മിസ്രൈമ്യൻ തൻ്റെ സഹോദരന്മാരിൽ ഒരാളെ അടിക്കുന്നത് കണ്ട മോശ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയതിന് ശേഷം മിസ്രൈമിനെ അടിച്ചു കൊന്നു. മുകളിലേക്ക് നോക്കുവാൻ അവൻ മറന്നുപോയി. ആരെങ്കിലും അറിഞ്ഞു എന്നവൻ അറിഞ്ഞില്ല. എന്നാൽ ദൈവം അതറിഞ്ഞു. താങ്കളുടെ ജീവിതവും എൻ്റെ ജീവിതവും ദൈവം മുൻപാകെ ഒരു തുറന്ന പുസ്തകമാണ്. ഇവിടെ രഹസ്യ പാപമായിരിക്കുന്നത് സ്വർഗത്തിൽ പരസ്യമായ സംസാരമാകുന്നു. യഹോവയുടെ കണ്ണ് എല്ലായിടവുമുണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ദൈവം കാണുന്നുണ്ടോ? അവൻ എന്തെങ്കിലും ഈ വിധത്തിലുള്ള കാര്യങ്ങൾ കാര്യമാക്കുന്നുണ്ടോ എന്ന് നാം പലപ്പോഴും സംശയിച്ചേക്കാം. സകല ദുഷ്ടതയെയും കയറൂരി വിട്ടിരിക്കുന്നത് പോലെ തോന്നുമില്ലേ? എന്നാൽ സുഹൃത്തെ, ദൈവം സകലവും വ്യക്തമായി കാണുന്നു. അവനെല്ലാം കണ്ട് രസിച്ച് അങ്ങനെ ഇരിക്കുകയല്ല. അവൻ കരുതുന്നവനും നമ്മുടെ ഈ ലോകത്തിൽ ഇന്നും പ്രവർത്തിക്കുന്നവനുമാകുന്നു. തൻ്റെ സമയത്ത് അവൻ സകലവും ചെയ്യും എന്ന് മറന്നു പോകരുത്. നാലാം വാക്യത്തിൽ നാം കാണുന്നു, നാവിൻ്റെ ശാന്തത ജീവവൃക്ഷം, അതിൻ്റെ വക്രതയോ മനോവ്യസനം. ഇവിടെ ഇതാ വീണ്ടും നാവ്. ഇത് നമ്മെ അനേകം പ്രശ്നങ്ങളിൽ കൊണ്ട് ചാടിക്കാവുന്നതാണ്. അതേസമയം തന്നെ നമ്മെ പ്രശ്നത്തിൽ നിന്നും വെളിയിൽ കൊണ്ടുവരുവാനുള്ള കഴിവും ഇതിനുണ്ട്. നാവ് ഒരു ശാപമോ അനുഗ്രഹമോ ആയിരിക്കാവുന്നതാണ്. ഈ അവയവത്തെ നാം എത്രമാത്രം സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് ഓർക്കണം. ഇതൊരിക്കലും നാം ലാഘവ ബുദ്ധിയോടുകൂടി കാണരുത്. വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ് നാവ്. ഇനിയും അഞ്ചാം വാക്യം, ഭോഷൻ അപ്പൻ്റെ പ്രബോധനം നിരസിക്കുന്നു, ശാസനയെ കൂട്ടാക്കുന്നവനോ വിവേകിയായിത്തീരും. ഉപദേശവും പ്രബോധനവും ശ്രദ്ധിക്കുന്നതിനെക്കുറിച്ച് സദൃശവാക്യങ്ങളിൽ വളരെയേറെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഭോഷനോട് യാതൊന്നും പറയുവാൻ കഴിയില്ല എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അത് വാസ്തവമാണ്. അവനോട് പറയാം, എന്നാൽ അവൻ അംഗീകരിക്കുകയില്ല. കാരണം അവൻ പ്രബോധനം കൈക്കൊള്ളുന്നവനല്ല. ഇങ്ങനെയുള്ളവർ എത്ര വലിയ തലവേദനയായിരിക്കുമെന്നറിയാമോ? ആറാം വാക്യത്തിൽ നാം കാണുന്നത്, നീതിമാന്റെ വീട്ടിൽ വളരെ നിക്ഷേപമുണ്ട്, തൻ്റെ ആദായത്തിലോ അനർത്ഥം. ഇത് ഭൗതിക സമൃദ്ധിയെക്കുറിച്ചല്ല പറയുന്നത്. നീതിമാന്റെ വീട്ടിലെ നിക്ഷേപം എന്ന് പറയുമ്പോൾ സന്തോഷം, സമാധാനം, സ്നേഹം, കരുണ, ആശ്വാസം, അങ്ങനെയുള്ള അനുഗ്രഹീത നിക്ഷേപങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവ ജീവിതത്തിലെ വലിയ നിക്ഷേപങ്ങളാണ്. ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നത് ദുഷ്ടന്റെ ആദായവുമായിട്ടാണ്. ഏഴാം വാക്യത്തിൽ കാണുന്നത്, ജ്ഞാനികളുടെ അധരങ്ങൾ പരിജ്ഞാനം വിതറുന്നു, മൂഢന്മാരുടെ ഹൃദയമോ നേരുള്ളതല്ല. ഇവിടെ നാവിൽ നിന്നും അധരത്തിലേക്ക് മാറുന്നു. എന്നാൽ രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. ജ്ഞാനി പരിജ്ഞാനം വിതറുന്നു. എട്ടാം വാക്യത്തിൽ, ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്, നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം എന്ന് വായിക്കുന്നു. ഇതൊരു അടിസ്ഥാന തത്വമാകുന്നു. ദുഷ്ടന് നന്മ ചെയ്യുവാനോ ശരിയായത് ചിന്തിക്കുവാനോ കഴിയില്ല. അപ്രകാരം ചെയ്യുന്നത് അവനാൽ അസാധ്യമാണ്. അല്പം മുമ്പോട്ട് പോയി ഇതേ സത്യം പറയുന്ന മറ്റൊരു വാക്യം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. 26-ാം വാക്യം, അവിടെ നാം കാണുന്നത്, ദുരുപായങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്, ദയാവാക്കോ നിർമ്മലം. ദുഷ്ടന്മാരുടെ ചിന്തകൾ യഹോവയ്ക്ക് വെറുപ്പാകുന്നു, അതുപോലെ തന്നെ അവൻ കൊണ്ടുവരുന്ന യാഗങ്ങളും എന്നാണ് നാം കണ്ടത്. അവർ യഹോവയ്ക്ക് വെറുപ്പായിരിക്കുന്നതിന് കാരണം അവർ തെറ്റായതിനാലാണ്. അകത്തും പുറത്തും ഒരുപോലെ തെറ്റ്. അവൻ ആകെ തെറ്റാണ്. അവൻ ചെയ്യുന്നതെല്ലാം തെറ്റാണ്. താഴ്മയോടെ വരുവാൻ അവൻ പഠിച്ചിട്ടില്ല. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. അവൻ്റെ നഷ്ടപ്പെട്ട അവസ്ഥ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അവൻ താഴ്മയുള്ള വ്യക്തിയാകുന്നത്. അങ്ങനെ നഷ്ടപ്പെട്ട അവസ്ഥ ഗ്രഹിക്കുമ്പോൾ രക്ഷയ്ക്കായി ക്രിസ്തുവിങ്കിലേക്ക് വരും. എന്നാൽ അങ്ങനെ അത് ഗ്രഹിക്കുവാൻ അവന് മനസ്സില്ല. താൻ നഷ്ടപ്പെട്ടവനാകുന്നു എന്നോ താൻ വഷളത്വത്തിലാകുന്നു എന്നോ ചിന്തിക്കുവാനോ അംഗീകരിക്കുവാനോ അവന് കഴിയുന്നില്ല. അതുപോലെ ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്. ഒരു വ്യക്തി ഭയങ്കര മതഭക്തിയുള്ള വ്യക്തിയായിരിക്കും. ആ വ്യക്തി പള്ളിയിൽ പോവുകയും അവിടെയുള്ള എല്ലാ ആചാരങ്ങളിലൂടെയും പോയി എന്ന് വരാം. എന്നാൽ ദൈവം നോക്കുമ്പോൾ അതിന് യാതൊരു വിലയുമില്ല. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിച്ചെന്നാൽ അത് താങ്കളെ ദൈവവുമായി നിരപ്പിക്കുമെന്ന് മനുഷ്യർ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് എന്നെനിക്കറിയില്ല. മനുഷ്യരായ നാം അങ്ങനെയുള്ളവരെ അംഗീകരിക്കില്ല. പിന്നെ ദൈവം അംഗീകരിക്കും എന്ന് പറഞ്ഞാൽ എവിടെ ശരിയാകാനാണ്? ഹൃദയം രൂപാന്തരപ്പെടണം. ബാഹ്യമായി ഏതെങ്കിലും അലങ്കാരം ചെയ്യുന്നതിന് മുൻപ് ദൈവം ആന്തരിക അലങ്കാരം ചെയ്യുന്നു. താങ്കളുടെ അന്തരംഗത്തിൽ വേണ്ട അലങ്കാരങ്ങളൊക്കെ ചെയ്യാതെ പുറമെ അലങ്കരിച്ചതുകൊണ്ട് ദൈവം സന്തുഷ്ടനല്ല. അതിൽ അവൻ തൽപരനുമല്ല. ആദ്യം അകം ശരിയാകണം. അകത്തു നിന്നാണ് യഥാർത്ഥ പ്രവർത്തനം ആരംഭിക്കേണ്ടത്. 9-ാം വാക്യത്തിൽ നാം കാണുന്നു, ദുഷ്ടന്മാരുടെ വഴി യഹോവയ്ക്ക് വെറുപ്പ്, നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം. ദുഷ്ടന്മാരുടെ യാഗത്തെയും ചിന്തകളെയും ദൈവം കാണുന്നത് ഇങ്ങനെയാണ്. ഇവിടെ പറയുന്നു, ദുഷ്ടന്മാരുടെ വഴിയും യഹോവയ്ക്ക് വെറുപ്പാകുന്നു എന്ന്. എന്നാൽ നേരുള്ളവരെ അവൻ സ്നേഹിക്കുന്നു. ക്രിസ്തുവാകുന്നു നമ്മെ നീതിയാക്കി തീർത്തത്. ഇത് നാം മറക്കരുത്. 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, സന്മാർഗം ത്യജിക്കുന്നവന് കഠിന ശിക്ഷ വരും, ശാസന വെറുക്കുന്നവൻ മരിക്കും. താൻ തെറ്റാകുന്നു എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ബുദ്ധിമുട്ടാകുന്നു എന്നോർക്കണം. ഏതെങ്കിലും വിധത്തിലുള്ള ഗുണദോഷത്തെയും അംഗീകരിക്കാത്ത അനേകം ആളുകളുണ്ട്. നിങ്ങൾ എന്തു പറഞ്ഞാലും അവർ അംഗീകരിക്കില്ല. അങ്ങനെയുള്ളവർക്ക് നാശമല്ലാതെ എന്തു വരാനാണ്? എപ്പോഴും സ്നേഹത്തോടുകൂടിയ പ്രബോധനം നന്മയ്ക്കാണ്. അത് അനുസരിക്കുന്നത് കുറച്ചിലായിട്ടാണ് അനേകരും ചിന്തിക്കുന്നത്. ഇത്രയും നേരം നാം നാവിനെക്കുറിച്ച് ചിന്തിച്ച്, ഇനിയും അല്പസമയം നമുക്ക് ഹൃദയത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. 11-ാം വാക്യം നാം വായിക്കുമ്പോൾ, പാതാളവും നരകവും യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു, മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങൾ എത്രയധികം. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത്, എബ്രായ ലേഖനം 4:13 വാക്യത്തിൽ, അവനെ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിനും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഹൃദയത്തിലെ വിചാരങ്ങളെയും നമ്മുടെ ചിന്തകളെയും വിവേചിച്ചറിയുന്നവനാണ് ദൈവം. നരകമെന്നാൽ നാം ആരും കണ്ടിട്ടില്ലാത്ത അദൃശ്യമായ ലോകമാണ്. അങ്ങനൊന്നുണ്ട് എന്ന് ലോകത്തിലെ മനുഷ്യൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ അത് ദൈവം മുൻപാകെ തുറന്നു കിടക്കുന്നു. ആ അദൃശ്യ ലോകം ഒരു ദൈവവൈതലിന് യാഥാർത്ഥ്യമാക്കി കൊടുക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ആയത് ഈ ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായൊരു വീക്ഷണം നൽകും. ഈ കാണുന്നത് മാത്രമാണ് ജീവിതം, ഇതിനപ്പുറം ഒന്നുമില്ല, ഇവിടം കൊണ്ട് സകലവും തീരും എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യന് ഒരു ദൈവവൈതലിനുള്ളതിൽ നിന്നും വ്യത്യസ്തമായ മൂല്യങ്ങളും മുൻഗണനകളും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥ ദൈവമക്കളല്ലാത്തവരുമായി നാം സംസാരിക്കുമ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ വീക്ഷണം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവർ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നാം അറിയേണ്ടതുണ്ട്. എന്നാൽ മറുവശത്ത്, അതായത് അദൃശ്യ ലോകത്തിലുള്ളത് എന്തെന്ന് വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. താങ്കൾക്കോ എനിക്കോ അത് സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ ക്രിസ്തുവിനുള്ള കാര്യങ്ങൾ എടുത്ത് നമുക്കും അവർക്കും യാഥാർത്ഥ്യമാക്കി കൊടുക്കുവാൻ കഴിയൂ. നമുക്കതിനുള്ള കഴിവില്ല. ശ്രമിച്ചു നോക്കൂ. നാം തെറ്റുകൾ മാത്രമേ ചെയ്യൂ. അത് വളരെ പ്രയാസമുള്ള കാര്യമാകുന്നു. ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇനിയും 12-ഉം 13-ഉം വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. പരിഹാസി ശാസന ഇഷ്ടപ്പെടുന്നില്ല, ജ്ഞാനികളുടെ അടുക്കൽ ചെല്ലുന്നതുമില്ല. സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാക്കുന്നു, ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. ഇത് എത്രയെത്ര പ്രാവശ്യം നാം കണ്ടു. ഒരു പരിഹാസി ശാസന ഇഷ്ടപ്പെടുന്നില്ല. ശരിയാകുവാൻ മനസ്സുണ്ടെങ്കിലല്ലേ പറയുന്നത് കേൾക്കൂ. 13-ാം വാക്യത്തിൽ പറയുന്നത് രസമായിരിക്കുന്നു. ചിരിയും നല്ല പ്രസാദവും സന്തോഷവും ഒക്കെ വാസ്തവത്തിൽ ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നതാകുന്നു എന്നും അവൻ്റെ ആയുസ്സിനെ ദീർഘിപ്പിക്കുന്നതാകുന്നു എന്നും പൊതുവെ അറിയപ്പെടുന്ന കാര്യങ്ങളാണ്. ദുഃഖത്തിലും കുറ്റം മാത്രം കണ്ടുകൊണ്ടും കഴിയുമ്പോൾ ഉണ്ടാകുന്ന വീക്ഷണത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു വശമാണ് സന്തോഷമുള്ളവർക്ക് കാണുവാൻ കഴിയുന്നത്. 14-ാം വാക്യത്തിൽ നാം കാണുന്നത് വിവേകമുള്ളവൻ്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു, മൂഢന്മാരുടെ വായോ ഭോഷത്വം ആചരിക്കുന്നു. ഇവിടെ മനുഷ്യൻ്റെ തലയേക്കാളേറെ ഹൃദയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏതോ വസ്തുതകളെ ശേഖരിച്ചു വയ്ക്കുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്. പിന്നെയോ, ആത്മീയ വിവേചനാശക്തി അഥവാ വിശുദ്ധീകരിക്കപ്പെട്ട സാമാന്യ ബുദ്ധി. ഇന്ന് ഈ പറഞ്ഞത് ദുർലഭമാകുന്നു എന്നെനിക്കറിയാം. 16-ാം 17-ാം വാക്യങ്ങളിൽ നാം കാണുന്നത് ബഹു നിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവ ഭക്തിയോടുകൂടെ അല്പധനമുള്ളത് നന്ന്. ദേഷ്യമുള്ളയിടത്ത് തടിപ്പിച്ച കാളയേക്കാൾ സ്നേഹമുള്ളയിടത്തെ ശാഖഭോജനം നല്ലത്. ഇതിൻ്റെ നല്ല ഒരു ഉദാഹരണം ദാനിയേലിൻ്റെ ജീവിതത്തിലാകുന്നു നാം കാണുന്നത്. ഒരു യുവാവായിരിക്കുമ്പോൾ അവനെ ബാബേലിലേക്ക് ഒരു പ്രവാസിയായി പിടിച്ചുകൊണ്ടുപോയി. അവൻ അസാധാരണമായ കഴിവ് കാണിച്ചതിനാൽ രാജാവിൻ്റെ സേവനത്തിനായി പരിശീലിപ്പിക്കുന്നതിലേക്ക് ദേശത്തെ വിദ്വാൻമാരുടെ കൂട്ടത്തിലാക്കി. അങ്ങനെ ഉന്നത സ്ഥാനത്ത് കഴിയുമ്പോൾ അവന് നൽകിയ ഭക്ഷണം ദൈവകൽപ്പന പ്രകാരം ഒരു യഹൂദന് ഭക്ഷിപ്പാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ശാഖഭോജനം ആവശ്യപ്പെട്ടു. അവൻ ദൈവത്തെ ഭയപ്പെട്ടിരുന്നതിനാലാണ് അങ്ങനെ ചെയ്തത്. ദൈവത്തെ സേവിക്കുവാനാണ് അവൻ ആഗ്രഹിച്ചത്. ദൈവം ആ മനുഷ്യനെ എത്രമാത്രം ആദരിച്ചു എന്നോർക്കണം. അന്നത്തെ ലോകശക്തിയായിരുന്ന ആ രാജ്യത്തെ പ്രധാനമന്ത്രിയായി ദൈവം ദാനിയേലിനെ ഉയർത്തി. തന്നെ മാനിച്ച തൻ്റെ ദാസനെ ദൈവവും മാനിച്ചു. അവൻ ചെന്നിടത്തൊക്കെ അവനൊരു അനുഗ്രഹമായിരുന്നു എന്ന് നാം കാണുന്നു. 18-ാം വാക്യത്തിൽ നാം കാണുന്നു, ക്രോധമുള്ളവൻ കലഹമുണ്ടാക്കുന്നു, ദീർഘക്ഷമയുള്ളവനോ കലഹം ശമിപ്പിക്കുന്നു. ഇത് നമ്മെ വാസ്തവത്തിൽ 1-ാം വാക്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ക്രൂരനും കഠിനമായി സംസാരിക്കുന്നവനുമായൊരു മനുഷ്യൻ തൻ്റെ ഇടപെടലുകളാൽ ശണ്ഠ വർദ്ധിപ്പിക്കുക മാത്രമേ ഉള്ളൂ. അത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു. അതായത്, ദൈവവചനം യഥാർത്ഥമായി പ്രസംഗിച്ചാലും കലഹമുണ്ടാകും. ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിവാദ പുരുഷൻ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. എവിടെല്ലാം സത്യം പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെല്ലാം കലഹമുണ്ടായിട്ടുണ്ട്. ഇത് വാസ്തവമായ കാര്യമാണ്. കാരണം സത്യം കേൾക്കേണ്ടാത്ത ആളുകൾ അവിടെ ഉണ്ടാകും. ആരാണ് യഥാർത്ഥ വിശ്വാസി എന്നും ആരാണ് യഥാർത്ഥ വിശ്വാസി അല്ലാത്തത് എന്നും തെളിഞ്ഞു വരുന്നത് ദൈവവചനം പ്രസംഗിക്കുമ്പോഴാണ്. ദൈവവചനം വാസ്തവമായി പ്രസംഗിക്കുമ്പോൾ ആരാണ് സത്യം, ആരാണ് അഭിനയിക്കുന്നത് എന്ന് കാണുവാൻ കഴിയും. 20-ാം വാക്യത്തിൽ നാം കാണുന്നത് ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, മൂഢനോ അമ്മയെ നിന്ദിക്കുന്നു എന്ന്. തൻ്റെ കുട്ടി ഉയർന്നു വരുമ്പോൾ ഏതൊരു പിതാവും അതിൽ അഭിമാനം കൊള്ളും. അഥവാ ഉയർച്ച അല്ല എങ്കിൽ മിണ്ടുക പോലുമില്ല. 21 മുതൽ ഭോഷത്വം ബുദ്ധിഹീനന് സന്തോഷം വിവേകിയോ ചുവ്വായി നടക്കുന്നു എന്ന് കാണുന്നു. ആലോചന ഇല്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു. ആലോചനക്കാരുടെ ബഹുത്വത്താലോ അവ സാധിക്കുന്നു. താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരും. തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം. താങ്കൾ പറയുന്നത് എന്താകുന്നു എന്ന് മാത്രമല്ല എപ്പോൾ പറയുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ ശരിയായ വാക്ക് ശരിയായ സമയത്ത് ശരിക്കും പ്രയോജനപ്പെടും. അത് നമുക്കെല്ലാം അനുഭവമുള്ളതായിരിക്കുമില്ലേ. തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം. നാം തക്ക സമയത്ത് പറഞ്ഞ ചില വാക്കുകൾ എത്രമാത്രം അനുഗ്രഹമായിട്ടുണ്ടല്ലേ, താങ്കൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും. 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞുപോകും. അഹങ്കാരിയുടെ വീട് യഹോവ പൊളിച്ചു കളയും, വിധവയുടെ അതിരോ അവൻ ഉറപ്പിക്കും. ദുരുപായങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്, ദയാവാക്കോ നിർമ്മലം. ദുഷ്ടന്റെ യാഗങ്ങളും വഴികളും വിചാരങ്ങളുമൊക്കെ യഹോവയ്ക്ക് വെറുപ്പാകുന്നു എന്ന് നാം കണ്ടു. ദുഷ്ടൻ തൻ്റെ വഴി വിട്ടു മാറണം, അവൻ ദൈവത്തെങ്കിലേക്ക് തിരിയേണ്ടതുണ്ട്. 27 മുതലുള്ള വാക്യങ്ങൾ നാം കാണുന്നത് ദുരാഗ്രഹി തൻ്റെ ഭവനത്തെ വലയ്ക്കുന്നു, കോഴ വെറുക്കുന്നവനോ ജീവിച്ചിരിക്കും. നീതിമാൻ മനസ്സിലാലോചിച്ച് ഉത്തരം പറയുന്നു, ദുഷ്ടന്മാരുടെ വായോ ദോഷങ്ങളെ പൊഴിക്കുന്നു. യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു, നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു. പത്രോസും ഇത് തന്നെ എഴുതുന്നു, ദൈവം നീതിമാന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന്. എന്നാൽ ദുഷ്ടന്മാരുടെ പ്രാർത്ഥന കേൾക്കുവാൻ ദൈവം ചെവി ചായ്ക്കുന്നില്ല. 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, കണ്ണിൻ്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കുന്നു, ജീവാർത്ഥമായ ശാസന കേൾക്കുന്ന ചെവിയുള്ളവൻ ജ്ഞാനികളുടെ മധ്യ വസിക്കും, പ്രബോധനം ത്യജിക്കുന്നവൻ തൻ്റെ പ്രാണനെ നിരസിക്കുന്നു, ശാസന കേട്ടനുസരിക്കുന്നവനോ വിവേകം സമ്പാദിക്കുന്നു, യഹോവ ഭക്തിയോ ജ്ഞാനോപദേശമാകുന്നു, മാനത്തിന് വിനയം മുന്നോടിയാകുന്നു. ദൈവത്തിൽ നിന്നും പഠിക്കുന്നതിനായി താഴ്മയോടെ ദൈവസന്നിധിയിലേക്ക് വരേണ്ടതുണ്ട്. ആ പാഠം നമുക്കെല്ലാം ആവശ്യമാണ്. മാനത്തിന് വിനയം മുന്നോടിയാകുന്നു, യഹോവ ഭക്തി ജ്ഞാനോപദേശമാകുന്നു. എത്ര നല്ല ഉപദേശങ്ങളില്ലേ. നമ്മുടെ ജീവിതത്തിൽ ഇവ നാം പ്രാവർത്തികമാക്കുന്നു എങ്കിൽ ജീവിതം എത്ര അനുഗ്രഹപ്രദമായിരിക്കും, നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും. പലപ്പോഴും ജീവിതത്തിൽ അഹങ്കാരം കൊണ്ടും ദുഷ്ടത കൊണ്ടും നിയമനിഷേധം കൊണ്ടും ഒക്കെയല്ലേ പ്രശ്നങ്ങൾ വരുത്തിവെക്കുന്നത്. എന്നാൽ വിനയം, ദൈവഭക്തി, നമ്മുടെ ജീവിതത്തിൽ ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതായ ആ അനുഭവം, ഇതൊക്കെ ജീവിതത്തെ എത്രമാത്രം അനുഗ്രഹപ്രദമാക്കും, അർത്ഥവത്താക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിന് പ്രകാരം ഈ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താങ്കളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ,